अब पूरी फैमिली एक साथ श्री राम कथा का आनंद ले सकती है सिर्फ चाइम्स मोबाइल ऐप पर। जानिए श्री राम के बचपन से लेकर दशानन वध तक का सफर। सरल रामायण घर के सभी सदस्यों के लिए। आज ही डाउनलोड करें चाइम्स मोबाइल ऐप एप्पल या गूगल प्ले स्टोर से।
ഗണപതിയുടെ ജനനം. പാർവതി ദേവിക്ക് രണ്ട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ജയയും വിജയയും. അവർ രണ്ടുപേരും പാർവതി ദേവിയെ വളരെയധികം അംഗീകരിക്കുമായിരുന്നു. അവർ കൈലാസത്തിൽ പാർവതി ദേവിയുടെ ഒപ്പമാണ് എപ്പോഴും സമയം ചിലവഴിക്കുന്നത്. പാർവതി ദേവിയും അവരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അവർ രണ്ടുപേരും പാർവതിക്ക് ശരിയായ ഉപദേശം നൽകും. ഒരിക്കൽ പാർവതി ദേവി അവളുടെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജയ പറഞ്ഞു, "ദേവി, അങ്ങയുടെ ആജ്ഞകൾക്ക് പരമാവധി പ്രാധാന്യം നൽകുന്ന ഒരു ശിവഭക്തനെ പോലെ ഒരാളെങ്കിലും വേണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ലേ?" പാർവതി ദേവി ചിരിച്ചു കൊണ്ട് പറഞ്ഞു, "ജയാ, ഈ ശിവന്റെ ആയിരക്കണക്കിന് ഭക്തർ നമ്മുടേതും കൂടിയല്ലേ? പിന്നെന്തിനാണ് എനിക്ക് വേറൊരു ആരാധന?" ഇതിനെ കുറിച്ച് വിജയ പറഞ്ഞു, "ദേവി, ജയയുടെ വാക്കുകൾ പൂർണമായും തെറ്റല്ല. ഈ ആയിരക്കണക്കിന് ഭക്തർ മഹാദേവന്റേതാണ്. എന്നാൽ അങ്ങ് മഹാദേവന്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഇവരെല്ലാവരും അങ്ങേയും ആരാധിക്കുന്നത്. എന്നാൽ നാളെ അങ്ങയുടെയും മഹാദേവന്റെയും കൽപ്പനകൾ തമ്മിൽ ഒരു വിപരീതം വന്നാൽ തീർച്ചയായും എല്ലാ ഭക്തരും മഹാദേവന്റെ കൽപ്പനയാണ് ആരാധിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല." പാർവതി ദേവിക്ക് ഇതല്പം വിചിത്രമായി തോന്നിയെങ്കിലും ചിരിച്ചുകൊണ്ട് ദേവി ആ കാര്യം ഒഴിവാക്കി. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. ഒരു ദിവസം ജോലി ചെയ്ത് അവശയായി ഇരുന്നപ്പോൾ പാർവതി ദേവിക്ക് വിശ്രമിക്കാൻ തോന്നി. വിശ്രമവേളയിൽ തന്നെ ആരും ശല്യപ്പെടുത്തരുതെന്ന് പാർവതി ദേവി ആഗ്രഹിച്ചു. അതിനാൽ ശിവഭക്തനായ നന്ദിയെ വിളിച്ചു. പാർവതി ദേവി നന്ദിയോട് പറഞ്ഞു, "നന്ദി, ഇന്ന് എനിക്ക് അല്പം ക്ഷീണമുണ്ട്. അതിനാൽ അല്പനേരം വിശ്രമിക്കണം. എന്റെ അനുവാദമില്ലാതെ എന്റെ വിശ്രമവേളയിൽ ആരെയും അകത്തേക്ക് കയറ്റാൻ പാടില്ല." ഇത് കേട്ട് നന്ദി പറഞ്ഞു, "അമ്മേ, അങ്ങയുടെ ഉത്തരവ് പോലെ." ഇത് പറഞ്ഞുകൊണ്ട് നന്ദി പുറത്ത് കാവൽ നിൽക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം മഹാദേവൻ ആ വഴിയിലേക്ക് വന്നു. നന്ദിയെ പുറത്ത് കാവൽ നിൽക്കുന്നത് കണ്ട് മഹാദേവൻ ചോദിച്ചു, "നന്ദി, നീ എന്താണ് ഈ വാതിൽക്കൽ നിൽക്കുന്നത്? ഒന്ന് വഴിമാറൂ, നമുക്കകത്തേക്ക് പോകണം." ഇത് കേട്ട് നന്ദി ചെറിയ പേടിയോടെ പറഞ്ഞു, അത് മഹാദേവ, അങ്ങേക്കിപ്പോൾ അകത്തു പോകാൻ സാധിക്കില്ല. ദേവി പാർവതി വിശ്രമവേളയിലാണ്. ഒരു ശല്യവും പാടില്ല എന്ന് ദേവിയുടെ കൽപ്പനയുമുണ്ട്." ഇത് കേട്ട് മഹാദേവൻ പറഞ്ഞു, "അതിനെന്താണ് നന്ദി? നാം പോയി എന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് തിരികെ വരാം. നാം പോയതുകൊണ്ട് പാർവതി ദേവിയുടെ ഉറക്കത്തിൽ ഒരു ശല്യവും ഉണ്ടാകില്ല. പാപം നന്ദി, അവസാനം വഴി മാറിക്കൊടുക്കുകയല്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല." മഹാദേവനകത്ത് പോയ ഉടനെ മഹാദേവന്റെ ശബ്ദം കേട്ട് പാർവതി ദേവിയുടെ ഉറക്കം എഴുന്നേറ്റു. മഹാദേവൻ പോയതിനു ശേഷം പാർവതി ദേവി ദേഷ്യത്തോടെ നന്ദിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, "നന്ദി, നാം വിശ്രമിക്കുന്നവരെ ആരെയും അകത്തേക്ക് വിടരുത് എന്ന് ഞാൻ ആജ്ഞാപിച്ചതല്ലേ?" നന്ദി കൈകൂപ്പി പറഞ്ഞു, "അമ്മേ, ഞാൻ മഹാദേവനോട് എല്ലാം പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം ഒന്നും കേട്ടില്ല. എന്നോട് ക്ഷമിച്ചാലും മതി." പാർവതി ദേവി അവിടെ നിന്നും പോയി. വൈകുന്നേരം പാർവതി ദേവി വിഷമിച്ചിരിക്കുന്നത് കണ്ട് തന്റെ രണ്ട് സുഹൃത്തുക്കളായ ജയയും വിജയും അടുത്തു വന്ന് ചോദിച്ചു, ദേവി എന്തു പറ്റി? എന്തിനാണ് അങ്ങ് ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? പാർവതി ദേവി ഇതിനകം മറുപടി പറഞ്ഞു, അന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഭക്തൻ പോലും നമുക്കില്ല. ഇത്രയും പറഞ്ഞതിനു ശേഷം ഉച്ചയ്ക്ക് നടന്ന കാര്യങ്ങളെല്ലാം പാർവതി ദേവി അവരോട് രണ്ടു പേരോടും പറഞ്ഞു. ഇതെല്ലാം കേട്ട് ജയ പറഞ്ഞു, ദേവി വിഷമിക്കല്ലേ, ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം. ഇന്ന് അങ്ങ് കുളിക്കാൻ പോകുമ്പോൾ അങ്ങയുടെ ശരീരത്തിലെ ഈ പവിത്രമായ മണ്ണ് കളയരുത്. ആ പവിത്രമായ മണ്ണ് കൊണ്ട് ഒരു ചെറിയ കുട്ടിയുടെ രൂപമുണ്ടാക്കൂ. എന്നിട്ട് അതിൽ ശ്വാസവും കൊടുക്കൂ. ആ കുട്ടിയായിരിക്കും അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ. അങ്ങയുടെ വാക്കുകൾക്ക് മാത്രമേ ആ കുട്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യവും നൽകൂ. പാർവതി ദേവിക്ക് ഇതല്പം ഇഷ്ടപ്പെട്ടു. ഈ തവണ കുളിക്കാൻ പോയപ്പോൾ പാർവതി ദേവി തന്റെ പവിത്രമായ മണ്ണ് കളഞ്ഞില്ല, പകരം അതും കൊണ്ട് ഒരു ചെറിയ കുട്ടിയുടെ രൂപമുണ്ടാക്കി. അവസാനം അതിൽ ശ്വാസവും കൊടുത്തു. കുട്ടി വളരെ മിടുക്കനും ധൈര്യവുമുള്ളവനായിരുന്നു. കുട്ടിയെ അനുഗ്രഹിച്ചുകൊണ്ട് പാർവതി ദേവി പറഞ്ഞു, മോനെ, നീ എൻ്റെ ശരീരത്തിലെ മണ്ണ് മാത്രമല്ല എൻ്റെ വികാരങ്ങളുടെ രൂപവും കൂടിയാണ്. ഇന്ന് മുതൽ ഞാൻ നിന്നെ എൻ്റെ പുത്രനായി സ്വീകരിക്കുന്നു. അതുകൊണ്ട് നിന്റെ നാമം ഗണേശൻ എന്നായിരിക്കും. ഗണപതി ഭഗവാൻ പാർവതി ദേവിയുടെ മുന്നിൽ കൈ കുനിച്ചു കൊണ്ട് പറഞ്ഞു, അമ്മേ, ഇന്ന് മുതൽ അങ്ങയുടെ ആജ്ഞകളാണ് എനിക്കെല്ലാം. ഈ പുത്രന്റെ ബന്ധനം സ്വീകരിച്ചാലും മാത്തേ. അങ്ങനെയാണ് വിഘ്നഹർത്താവായ ഗണപതി ഭഗവാൻ ജനിച്ചത്.